എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഇന്നത്തെ ദി എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരു ടോപ്പിക്കാണ്. അതായത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBAയും ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് BBAയും തമ്മിലുള്ള ഒരു ബന്ധവും അവ തമ്മിലുള്ള ഒരു വ്യത്യാസവും, കൂടാതെ ഈ രണ്ട് കോഴ്സസും ഈ രണ്ട് അണ്ടർ ഗ്രാജുവേഷൻ UG കോഴ്സസ് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില ചാലഞ്ചുകളും വെല്ലുവിളികളെയും കുറിച്ചാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പൊതുവെ ആൾക്കാർ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിഷയമാണ് BBAയും BBAയും. അതുകൊണ്ട് തന്നെ പല കൂട്ടുകാരും പ്ലസ് ടു കഴിഞ്ഞു, ചിലപ്പോൾ സയൻസ് ആകാം, ചിലപ്പോൾ കോമേഴ്സ് ആകാം, ചിലപ്പോൾ ഈവൻ ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാർ പോലും BBA BBAയിലേക്ക് ആകൃഷ്ടരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ BBA BBAM എന്ന ഈ രണ്ട് കോഴ്സുകൾ തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസാണ്. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഒരു വർഷം മുമ്പ് ചെയ്തിരുന്നു, അതായത് BBA BBAM BBS ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഒന്നുകൂടി എടുത്തു പറയാൻ വേണ്ടി നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം. BBA BBAM തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവസാനം BBA കഴിഞ്ഞുള്ള ആ ഒരു വേർഡാണ്, അതായത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ശരിക്കും BBAയും BBAയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സോ എന്താണ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് മാനേജ്മെൻറ്റ്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു ഓർഗനൈസേഷനായാലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായാലും ഏതൊരു കമ്പനി ആയാലും സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാകും. അതിനെ ഉണ്ടാക്കിയെടുക്കുക, അതിനെ ഉണ്ടാക്കിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് അഡ്മിനിസ്ട്രേഷനിലാണ്. നേരെ മറിച്ച് മാനേജ്മെൻ്റ് ആണെങ്കിൽ ഓൾറെഡി ഉണ്ടാക്കിയെടുത്ത റൂൾസിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കലാണ് ഇവരുടെ പണി. അതായത് ഈ മാനേജ്മെൻ്റ് അകത്ത് വരുന്ന അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ ആരൊക്കെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവരെക്കുറിച്ച് കൺട്രോൾ ചെയ്യുക, അവരെ ഡയറക്റ്റ് ചെയ്യുക, അവരെ ഓർഗനൈസും പ്ലാനും ചെയ്യുക എന്നുള്ളതാണ്. സോ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു സിമ്പിൾ വ്യത്യാസം, അഡ്മിനിസ്ട്രേഷൻ റൂൾസ് ഉണ്ടാക്കിയെടുക്കാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓവറോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് ശരിക്കും ചെയ്യുന്നത് ഓൾറെഡി ഉള്ള റോൾ ഫോളോ ചെയ്യപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക മാത്രമാണ്. സോ നെക്സ്റ്റ് ആയിട്ടുള്ളതാണ്, ഏകദേശം 7 ചാലഞ്ചസാണുള്ളത്. ആദ്യമായി മനസ്സിലാക്കാനുള്ളത് BBA BBAM കോഴ്സുകളുടെ പ്രത്യേകത, ഇതൊരു പ്രോസസ് ഓറിയൻറ്റഡ് കോഴ്സ് എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ BSc എടുത്താലും BA എടുത്താലും അതിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസിൽ സുവോളജി, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഈവൻ എഞ്ചിനീയറിംഗ് കോഴ്സസ് എടുത്താലും MBBS എടുത്താലും BDS എടുത്താലും ഏത് കോഴ്സ് എടുത്താലും ഒരു പർട്ടിക്കുലർ ഡൊമൈൻ സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ടെക്നോളജിയുടെ വിവിധ ഫീൽഡുകൾ, ഹ്യൂമാനിറ്റീസിലെ വിവിധ തലങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ. പക്ഷേ ഇവിടെ നമ്മൾ പൊതുവെ ചെയ്യുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ടെക്നോളജീസ് ആയാലും അതിലൊക്കെ വരുന്ന ഒരു കൊമേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അതായത് എവിടെയൊക്കെ കാശ് വരുന്നു അവിടെയൊക്കെ ഈ BBA BBAM വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ BCOMമായി വ്യത്യസ്തമായി BBA BBAMൻ്റെ കാര്യം എന്ന് വെച്ചാൽ വെറും മാനേജ്മെൻറ്റിലും അഡ്മിനിസ്ട്രേഷനിലുമായി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ഓർഗനൈസേഷൻ്റെയും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലിരിക്കേണ്ട ഒരു സ്ഥാനത്തിലെത്താനുള്ള ആ ഒരു കാര്യമാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഡൊമൈനിനെ കുറിച്ചും ശരിക്കുള്ളൊരു അറിവുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് BBA BBAM ഏവിയേഷൻ ആയാലും ലോജിസ്റ്റിക്സ് ആയാലും അങ്ങനെ പല പല സ്പെഷ്യലൈസേഷൻ വെച്ചിട്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും കോഴ്സുകൾ ചെയ്യുന്നത്. സോ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ BBA BBAM പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ടോ, ഏത് ഫീൽഡിലാണ് ആവശ്യം, ആ ഫീൽഡിൽ സ്പെഷ്യലൈസേഷൻ നേടുക. അത് നിങ്ങളുടെ ഗ്രാജുവേഷനേക്കാളും നല്ലത് ആദ്യം BBA BBAM പഠിച്ചതിന് ശേഷം ഒരു പർട്ടിക്കുലർ ജോബിൽ കയറിയതിന് ശേഷം അല്ലെങ്കിൽ പ്രത്യേകമായി ഡിപ്ലോമ കോഴ്സ് ചെയ്തതിന് ശേഷം സ്പെഷ്യലൈസേഷൻ നേടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് BBA BBAM ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നേടുന്നതെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ ജോലിയിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിപ്ലോമയായി എടുക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് പോയിൻ്റാണ് BBA BBM കോഴ്സിൻ്റെ പ്രത്യേകത 100% പ്രൊഫഷണൽ കോഴ്സ് എന്ന് നമുക്കിതിനെ വിളിക്കാൻ പറ്റും. അതായത് പർട്ടിക്കുലർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആ കാറ്റഗറിയിലേക്കുള്ള ജോബിലേക്ക് നിങ്ങളെ ഒരുക്കിയെടുക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് സയൻസിലെ വിവിധ ഭാഗങ്ങളോ ടെക്നോളജിയുടെ ഏതെങ്കിലും മേഖലയായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൊമൈൻ സ്പെഷ്യലൈസേഷനോ നേടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓൾറെഡി 1st point ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഡൊമൈൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി 3rd കാര്യമാണ് BBA BBM എന്നുള്ള 2 കോഴ്സുകളും പൊതുവെ BCOM സെക്കൻഡറി കോഴ്സായിട്ടാണ് കണക്കാക്കുന്നത്, മെയിനായിട്ടും കൊമേഴ്സ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. സോ പല കൂട്ടുകാരും അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് BCOM തിരഞ്ഞെടുക്കേണ്ടത്. അതല്ല, BBA BBM തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പൊതുവെയുള്ള ഒരു കരിയർ പാതിൽ നിന്നുള്ള ഡീവിയേഷൻ നേരിടുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് CMA US India ACCA CA പോലുള്ള കോഴ്സുകൾ ചെയ്യുന്നെങ്കിൽ മെയിനായിട്ടും നല്ലത് BCOM തന്നെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ കോഴ്സാണല്ലോ, അത് ചെയ്യുക. അതല്ലാതെ BBA BBM പഠിച്ച് നിങ്ങൾ ഡീവിയേറ്റ് ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ലെവൽ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 4th കാര്യമാണ് സ്പെഷ്യലൈസേഷൻ. നേരത്തെ പറഞ്ഞ 2 പോയിൻറ്റിൻ്റെയും ഒരു തുടർച്ചയാണ് ഈ പോയിൻ്റ്. അതായത് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ നേടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതായത് ഏത് കമ്പനിയിൽ പോവുകയാണെങ്കിലും അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും, അവരുടെ ഒരു സർവീസ് ഉണ്ടാകും. ആ പ്രൊഡക്റ്റിനെ സർവീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിലാണ് നിങ്ങൾ പോകുന്നത്. അതായത് നിങ്ങളൊരു മൊബൈൽ കമ്പനിയിൽ പോകുന്നു, അതല്ല നിങ്ങളൊരു ഫാഷൻ കമ്പനിയിൽ പോകുന്നു, ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിൽ പോകുന്നു, ഒരു ആർക്കിടെക്ചർ കമ്പനിയിൽ പോകുന്നു, ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള കമ്പനികളിൽ പോകുന്നു. സോ ഇവർക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാകുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സോ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അതായത് നിങ്ങൾ ഏത് മാനേജ്മെൻറ്റ് പൊസിഷനായാലും അഡ്മിനിസ്ട്രേഷനായാലും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു നോളജും, കൂടാതെ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ആ പർട്ടിക്കുലർ ജോബിൽ കയറിയാൽ നേടേണ്ടതാണ്. 5th കാര്യമാണ് വർക്കിലും നിങ്ങളുടെ കരിയറിലും ഉണ്ടാകുന്ന ഒരു ചാലഞ്ച്. അതായത് നിങ്ങൾ BBA BBM കഴിഞ്ഞ് ജോലിയിൽ കയറിയാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് നേരത്തെ 4th പോയിൻറ്റിൽ പറഞ്ഞ അതേ കാര്യമാണ്. ഏത് ഡൊമൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സിലാണോ നിങ്ങളുള്ളത്, അതിനെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചാലഞ്ചാണ്. അതായത് നിങ്ങൾക്ക് അവിടെ വേറെ ആരും വന്ന് ഒരു കോഴ്സ് എടുത്തു തരില്ല, നിങ്ങൾ സ്വന്തമായി പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതൊരു ചാലഞ്ച് തന്നെയാണ്. ഈ ചാലഞ്ച് ഏറ്റെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ പൊതുവെ നിങ്ങൾ BBA BBM ഒഴിവാക്കുന്നതാണ് നല്ലത്. അതായത് BBA BBM പഠിച്ചത് കൊണ്ട് വേറെ ഒരു കാര്യവും നിങ്ങൾക്കില്ല. അതായത് നിങ്ങൾ എന്ത് മാനേജ്മെൻറ്റ് പൊസിഷനിലായാലും, എന്ത് മാനേജ് ചെയ്യുന്ന ആളായാലും, എന്ത് അഡ്മിനിസ്ട്രർ ചെയ്യുന്ന ആളായാലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ് അത്യാവശ്യമാണ്. 6th കാര്യമാണ് പീപ്പിൾ ആൻഡ് സോഫ്റ്റ് സ്കിൽ. അതായത് ആൾക്കാരെ നിങ്ങൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെഷീൻസിനെയല്ല ചെയ്യാൻ പോകുന്നത്, മനുഷ്യന്മാരെയാണ്. സോ മനുഷ്യന്മാരുമായി ഇടപഴകാൻ, അവരുമായി ഇണങ്ങാൻ, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം ശരിക്കും BBA BBM കോഴ്സ് ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾ ഒരു റിസർവ്ഡായ ആൾക്കാരുമായി എത്ര ഇടപഴകാത്ത ഒരാളാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ പഠിക്കണം എന്നുള്ളത് ശരിക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ടീമിലെ ആൾക്കാരുമായി നിങ്ങളുടെ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ്. സോ ഈ രീതിയിലുള്ള ഒരു കഴിവും ആൾക്കാരുമായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു സെൽഫ് സ്റ്റൈൽഡ്, സെൽഫ് ഡയറക്റ്റിംഗ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് ഡിസിപ്ലിൻഡ്, ഒരു പങ്ക്ച്വലായി, അങ്ങനെ പല സോഫ്റ്റ് സ്കിൽ കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. 7th അവസാനത്തേതുമായ പോയിൻ്റാണ് BBA എന്ന് പറയുമ്പോൾ നമുക്കൊരു സിമിലാരിറ്റി ചിലപ്പോൾ തോന്നാം MBA ബന്ധപ്പെട്ട്. അതായത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. സോ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്, 1 അണ്ടർ ഗ്രാജുവേഷൻ UG കോഴ്സാണ്, MBA പോസ്റ്റ് ഗ്രാജുവേഷൻ PG കോഴ്സാണ്. നമുക്കറിയാവുന്ന വേറൊരു കാര്യം, MBA എന്നുള്ളത് വളരെ കൂടുതൽ പെറ്റു പെരുകിയിരിക്കുന്ന ഒരു കോഴ്സാണ്. അതായത് എൻജിനീയറിംഗ് പഠിച്ചാലും, മെഡിസിൻ പഠിച്ചാലും, ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും, കൊമേഴ്സ് പഠിച്ചാലും, എന്ത് പഠിച്ചാലും MBA എടുക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കണ്ടുവരുന്നത്. ഏകദേശം എല്ലാ കോളേജുകളിലും MBA കോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും വലിയൊരു ചാലഞ്ചായി വരുന്നത് നമ്മുടെ BBA BBM കൂട്ടുകാർക്കാണ്. അതായത് BBA ഒരു അപ്ഗ്രേഡേഷനാണ് MBA. സോ ഓൾറെഡി ഡൊമൈൻ നോളജ് ഉള്ള, അതായത് BSc പഠിച്ച, BTech പഠിച്ച, MBBS പഠിച്ച, BA പഠിച്ച ആൾക്കാർ MBA ചെയ്യുമ്പോൾ ശരിക്കും അവർക്ക് ഡൊമൈൻ നോളജും കൂടാതെ മാസ്റ്റേഴ്സും അതുമായി ബന്ധപ്പെട്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയർ എന്ന രീതിയിൽ അവർ ചെയ്യുന്നത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മറ്റ് പല സ്പെഷ്യലൈസേഷൻ ഡൊമെയിൻ നേടിയ ആൾക്കാരിൽ MBA ഉള്ള ആൾക്കാരെ എടുക്കുകയാണ് പതിവ്. BBA BBM ആൾക്കാരെ പൊതുവെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രവണതയിൽ, ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു ചാലഞ്ചിൽ, വെല്ലുവിളിയിൽ എങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം ഇൻവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും വലിയ ഒരു ചാലഞ്ച് തന്നെയാണ്. സോ BBA BBM പഠിക്കുന്ന കൂട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെ നിങ്ങൾ ഈ കാര്യങ്ങളിൽ നല്ല ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പോകും. ഇതൊരു ചോദ്യമാണ്, ഇതിന് ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു എപ്പിസോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ എപ്പിസോഡ് ഈ ചോദ്യത്തിൽ കൂടി ഞാൻ നിർത്തുന്നു. അതായത് 7th ചാലഞ്ചായി ഫോർ BBA BBM. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസും സ്വന്തമായുള്ള വ്യൂസും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ്.